ഉപയോഗിക്കുന്നതാ. അതല്ലാതെ ഇത് പ്രത്യേക തെളിവോ അതല്ലെങ്കിൽ പിമ്പലൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ പറയാം, വേദഗ്രന്ഥത്തിന് പുറമെ കിട്ടുന്നതാണ് ഹദീസ്. എന്നിട്ടോ അതൊന്ന് ഇനി അടുത്ത പ്രസംഗത്തിൽ എങ്ങനെയാണ് ആ ഹദീസ് വേദഗ്രന്ഥത്തിന് പുറമെ കിട്ടുന്നതാണ് എന്ന് ആര് പറഞ്ഞു? പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് നബി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ, വിശദീകരിച്ചിട്ടുണ്ടോ എന്നുകൂടി ഇവിടെ ഒന്ന് പഠിപ്പിക്കൽ വളരെ ആവശ്യമാണ്. പിന്നെ അദ്ദേഹം നമസ്കാരത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കടന്നിട്ട് ഒരുപാട് പല കളികളും അവിടെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആദ്യം അഞ്ച് നമസ്കാരം മൂന്ന് നേരമായി നിർവഹിക്കണമെന്നാണ് ചേകരർ മൗലവി ആദ്യം പറഞ്ഞത്. എങ്ങനെ അഞ്ച് നമസ്കാരം മൂന്ന് നേരമായി നിർവഹിക്കണമെന്നാണ് ചേകരർ മൗലവി ആദ്യം പറഞ്ഞത്. പിന്നീട് മൂന്ന് നമസ്കാരം മാത്രം മതി എന്ന് അദ്ദേഹം പറഞ്ഞു എന്നതാണ് ഒരു കംപ്ലൈന്റ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, ഒരു ചിന്തകൻ അതിനെ അതൊരു പണ്ഡിതൻ ഒരു കാര്യം പത്ത് കൊല്ലം മുമ്പ് പ്രസംഗിച്ചു. ഒരു ഉദാഹരണം പറയുക, ഇതിന് ഇവരിൽ തന്നെ ഒരുപാട് തെളിവുകൾ എനിക്ക് സമർപ്പിക്കാറുണ്ട്. പത്ത് കൊല്ലം മുമ്പ് ഒരു കാര്യം പറഞ്ഞു, പത്ത് കൊല്ലത്തിന് ശേഷം ഒന്നുകൂടി നന്നായി വിശകലനം ചെയ്തപ്പോ മഹാനായ അലി ഇബ്നു അബീ താലിബിന്റെ അനുയായികളും മറ്റും ഇറാനില്, ഇറാഖില്, കുവൈത്തില്, വേറെയും പല സ്ഥലങ്ങളിലും അഞ്ച് നമസ്കാരം മൂന്ന് നേരം മാത്രം. കുവൈത്തില് 30% ആളുകളുണ്ട്. സംശയമുള്ള ആളുകൾ ചോദിച്ചു നോക്കൂ, ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ കുവൈത്തിലാണ് എനിക്ക് ജോലി, അവിടെ ആളുകളുണ്ട്, ഇവിടുത്തുകാരുണ്ട്. 30%-ത്തിലധികം വരുന്ന ആളുകൾ കുവൈത്തിലുണ്ട്. അലി ഇബ്നു അബീ താലിബിൻ അനുയായികളായിട്ട് ഇവരിൽ മൂന്ന് നേരം മാത്രം നമസ്കരിക്കുന്നവരുണ്ട്. അതേപോലെ നല്ലൊരു 10% ആളുകൾ അഞ്ച് നമസ്കാരം മൂന്നേ മൂന്ന് നേരത്തെ നമസ്കരിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഇറാനിലും ഇറാഖിലും ഇതേപോലെ രണ്ട് രൂപത്തിലുണ്ട്. അപ്പൊ അദ്ദേഹം ഈ രൂപത്തിലാണ് ആദ്യം ഇവിടെ വാദങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഞാൻ ഇത് രംഗത്ത് കൊണ്ടുവരുന്നു. ഞാൻ നേരത്തെ എന്റെ ദൈവത്തെ നടത്തിയത് നിങ്ങളോട് ഈ രൂപത്തിൽ ഒന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി തന്നെ. ഞാൻ ചോദിക്കട്ടെ, മൂന്ന് നേരത്തിൽ കൂടുതൽ നമസ്കരിക്കണമെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ഇവിടെ പ്രസംഗിച്ച സുല്ലമയുടെ സ്വന്തം പിതാവടക്കമുള്ള ഏ അലവി മലവി അടക്കമുള്ള പണ്ഡിതന്മാരെ ഒറ്റക്കും അതേപോലെ കൂട്ടമായും ചർച്ചയിലെയും ചോദ്യം ചെയ്തു. എന്നിട്ട് അതിനെതിരെ അദ്ദേഹം പുസ്തകം ഇറക്കി. ഇദ്ദേഹം മരിക്കുന്നത് വരെയും മരണത്തിന് ശേഷം ഇന്ന് ഈ സമയം വരെയും ആ വെല്ലുവിളിച്ച ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്ത് അഞ്ചു നേരം ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും, പക്ഷെ മൂന്ന് നേരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഭാഗം ഇവിടെ എല്ലാ കുറച്ചും കഴിഞ്ഞിട്ട് ആ ഭാഗം വിഷയം വരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ വെച്ച് പറയുന്നത് ഞാനത്. പിന്നെ അപ്പൊ ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം ഒരാള് ഒരു അബദ്ധം പറഞ്ഞാൽ ആ അബദ്ധം ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം കാര്യകാരണ സഹിതം തെളിവുകളോടുകൂടി അത് തിരുത്താൻ പാടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? റബീഉൽ അവ്വൽ 12-ാം ദിവസത്തിൽ മൗലീദ് ആഘോഷവും മറ്റും ആകാമെന്ന് മുജാഹിദിന്റെ കരുത്തനായ നേതാവ് KM മൗലവി ഒരുപാട് കാലം മുമ്പ് അൽമുർശിദിൽ എഴുതിയത് തിരുത്തിയോ? എഴുതിയുണ്ടായിരുന്നു. അത് അത് വെച്ചിവിടെ സുന്നി സഹോദരന്മാരെ പ്രസംഗിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. അൽമുർഷിദില് KM മൗലവി റബീഉൽ അവ്വൽ മാസത്തിൽ 12-ാം ദിവസത്തിൽ അങ്ങനെ ആഘോഷങ്ങളും അതേപോലെ മൗലീദ് പരിപാടികളും സംഘടിപ്പിക്കുന്നത് തെറ്റല്ല, അത് നബിയുള്ള മഹബത്ത് കൊണ്ടാണെന്നൊക്കെ അന്നത്തെ പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പിന്നെ തിരുത്തി. ഇന്നത് ശിർക്കും ബിദഅത്തുമായില്ലേ? എന്തേ കാരണം ആ KM മൗലവി അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണമെന്നായിരുന്നോ ഇദ്ദേഹം പറയുന്നത്? അതേപോലെ കഴിഞ്ഞില്ല. നമ്മുടെ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും മൗലവിമാര് മുമ്പ് പ്രസംഗവേദിയെ വെച്ച് ചോദിക്കാറുണ്ടായിരുന്നു, എന്ത് സുന്നികളിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ ഒരു ഹദീസ് കൊണ്ട് ഉദ്ധരിക്കുമ്പോ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും മൗലവിമാർ ചോദിക്കും, ഈ ഹദീസ് ബുഖാരിയിലുണ്ടോ, ഈ ഹദീസ് മുസ്ലിമിലുണ്ടോ? ആ വാക്കിന്റെ അർത്ഥം എന്താ? ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ബുഖാരിയിലോ മുസ്ലിമിലോ ഈ ഹദീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കാം എന്നാണ് ആ പറഞ്ഞത് വാക്കിന്റെ അർത്ഥം. കഴിഞ്ഞില്ല, പ്രസംഗം തുടങ്ങുന്ന സമയത്ത് പറയാറുണ്ട്, അസഹു കിതാബിൻ ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹീഹായ ഗ്രന്ഥം. അങ്ങനെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ മൗലവിമാർ പറയാറുണ്ടെന്ന്, അസഹു കിതാബിൻ ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹീഹായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാകുന്നു പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾ അങ്ങനെ പറയോ? ഇല്ല. എന്തേ കാരണം? ഈ അടുത്ത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്തെന്ന്, മഹാനായ നബിയുടെ പേരിൽ, അതേപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ, അതേപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിന്റെ പേരിൽ പച്ച ചെമ്മാടിത്തരങ്ങൾ പലരും ഈ രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ സമ്മതിക്കാൻ തുടങ്ങിയതുകൊണ്ട് 10-40 കൊല്ലം മുൻപ് ആ മഹാനായ പരിഷ്കൃത കിതാബ് സാക്ഷാൽ ചേതനോട് മൗലവി പറഞ്ഞതിന് അന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ഒരു 40 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ബുഖാരിയും മുസ്ലിമും അല്ലാഹുവിന്റെ റസൂലിനെ എബിയാരിയും ചമ്മാടിയും ചണ്ടിയുമാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം 40 കൊല്ലത്തിന് ശേഷമെങ്കിലും നിങ്ങൾ ഇപ്പോൾ സമ്മതിച്ചത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നില്ല ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം ഇനി നിങ്ങൾ ചോദിക്കില്ല. അൽഹംദുലില്ലാ, ഞങ്ങൾ നിങ്ങൾ നന്നാവാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നില്ല എന്ന് പറയുന്ന പരാതിയല്ല, നിങ്ങൾ നന്നാവാൻ ആഗ്രഹം കൊണ്ട് പറയാ. ഇനി നിങ്ങൾ ചോദിക്കൂ അങ്ങനെ. ഇപ്പോഴെന്താ പറയുന്നൊരു ഹദീസുകൾ എന്ന് പറയുന്നത് കോടാനക്കോടാനി ഹദീസുകൾ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. ആ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് കല്ലൊന്നെല്ലാം വേർതിരിച്ചു. ഇതൊക്കെ മുമ്പ് പറഞ്ഞത് കല്ലൊന്നെല്ലാം വേർതിരിച്ചിട്ട് കടഞ്ഞെടുത്തതും തെളിഞ്ഞെടുത്തതുമാണ്. ബുഖാരിയും മുസ്ലിമും ഒരബദ്ധവും അതിൽ കടന്നുകൂടിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ എനിക്ക് മറുപടി എന്ന നിലയ്ക്ക് ഇവിടെ പ്രസംഗം നടത്തിയ എന്റെ സഹോദരൻ സാക്ഷാൽ സുല്ലമിക്ക് വാദമുണ്ടോ ബുഖാരിയിൽ പച്ചത്തമ്മാടിത്തരങ്ങൾ കടന്നുകൂടിയിട്ടില്ലെന്ന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരസ്യമായി എന്നോടും അതേപോലെ പല സഹോദരന്മാരോടും തുറന്ന് സമ്മതിച്ച ആ സത്യം നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി മൂടിവെക്കുമോ? വാദമുണ്ടോ ബുഖാരിയിൽ പച്ചത്തമ്മാടിത്തരങ്ങൾ കടന്നുകൂടിയിട്ടില്ലെന്ന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരസ്യമായി എന്നോടും അതേപോലെ പല സഹോദരന്മാരോടും തുറന്ന് സമ്മതിച്ച ആ സത്യം നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി മൂടിവെക്കുമോ? ഈ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ തുറന്ന് പറയാതിരിക്കുമോ? ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോ നേരത്തെ എന്റെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മറ്റുള്ള മുജാഹിദുകളെ പോലെ കാണാൻ എനിക്കോ മുജാഹിദുകൾക്കോ സാധ്യമല്ല. എന്തുകൊണ്ടെന്നോ, അദ്ദേഹം മുജാഹിദുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതാണ്. പൊതുവെ മുജാഹിദുകളിൽ ഉദാഹരണത്തിന് ഖബറിലെ ശിക്ഷ, പടച്ചോൻ ശിക്ഷ പറയുന്നത് ഖബറിലല്ല മഹ്ശറിലല്ല. ഖുർആനിലുണ്ടെന്ന് ഖബറിൽ വെച്ചൊരു ശിക്ഷ ഖുർആനിലുണ്ടെന്ന് മൂക്ക് മുളച്ചിട്ടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഒരാൾക്കും തെളിയിക്കാൻ സാധ്യമല്ല, സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണെന്നോ, ഖബറിലെ ശിക്ഷ ശരീരത്തിനോടല്ല പിന്നെയോ ആത്മാവിനോടാണ്. ശരി, ഈ പറഞ്ഞത് മുജാഹിദുകൾ സ്വീകരിക്കോ? ഇല്ല, മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്ന വാദമല്ല ഇത്. കഴിഞ്ഞില്ല മുഹമ്മദ് നബിയുടെ മിഹ്റാജി എന്ന് പറയുന്ന കഥ, ആ സാങ്കല്പിക കഥ ശരീരത്തോടു കൂടിയല്ല സ്വപ്നമാണ്. സുലമിയ വാദക്കാരന, മനസ്സിലായോ? അതേപോലെ തന്നെ വേറെയും പല വിഷയങ്ങളിലും. അതുകൊണ്ടാണ് മറുപക്ഷത്ത് മുജാഹിദ് ഗ്രൂപ്പിലെ തന്നെ മറുകക്ഷികൾ അബ്ദുറഹ്മാൻ സലഫിയെ പോലെ ആൾക്കാർ മൂപ്പനെ മിനി ചേകനൂർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി മുഴു ചേകനൂര് ആവുന്നാണ് അവരൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ ചേഹനൂരാവലോ മൂതൂരാവലോ അല്ല, പിന്നെയോ വിശുദ്ധ ഖുർആനിന്റെ അനുയായി ആവുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അനുയായി ആയതിനു ശേഷം ഏത് പേര് നമുക്ക് വന്നാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമാക്കണ്ട. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഒരു തെറ്റ് ഒരാള് അതല്ലെങ്കിൽ ഒരു അബദ്ധം കുറച്ചു കാലം മുമ്പ് പറഞ്ഞു പോയാൽ അത് തിരുത്താൻ പാടില്ലെന്നോ ആ അബദ്ധത്തിൽ തന്നെ വീണ്ടും ഉറച്ചു നിൽക്കണമെന്നോ പറയുന്നത് ബുദ്ധിപരമല്ല, യുക്തിപരമല്ല, നിഷിദ്ധമാണത്, വളരെ തെറ്റായ സംഭവമാണത്. അപ്പോ ബുഖാരിയിലും മുസ്ലിമിലും നിങ്ങൾ ഈ പറഞ്ഞ ഹദീസുണ്ടോ എന്ന് മുമ്പ് നിങ്ങൾ ചോദിച്ചിരുന്നു. അതേപോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹീഹായത് ബുഖാരിയാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ ചേകനൂർ മൗലവി പറഞ്ഞു അത് തെറ്റാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്നതിന് മുൻപ് ഈ മൗലവി പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാൻ ആദ്യം തയ്യാറാവണം. നമുക്ക് ഖുർആൻ കൊണ്ടാണ് യുദ്ധം. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, മുഹമ്മദ് നബിയെ ഈ ഗ്രന്ഥം കൊണ്ട് അങ്ങ് ഘോര സമരം നടത്തുക, ജിഹാദ് ചെയ്യുക. തയ്യാറാണ്, 100 വട്ടം തയ്യാറാണ്.
വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഗ്രന്ഥം സമരം, അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ടുള്ള ജിഹാദിന് ഞങ്ങൾ എപ്പോഴും ഒരുക്കമാ. ഞങ്ങൾക്കത് യാതൊരു പേടിയില്ല. ഇൻഷാല്ലാ വേറെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതേപോലെ അദ്ദേഹം പറയാണ്, അഞ്ച് തെളിയിക്കാൻ എനിക്ക് കഴിയും. കഴിയുന്ന പറഞ്ഞു കേട്ടോ, തെളിയിച്ചൊന്നുമില്ല. മൂന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിക്കുമോന്ന് എന്താ അത്ര സംശയം? പടച്ച തമ്പുരാൻ പറഞ്ഞ ഒരു കാര്യം അങ്ങോട്ട് പറയല്ലേ വേണ്ടുള്ളൂ. പിന്നെ അതിനെ ഖണ്ഡിക്കേണ്ടതും അതിനെ ശരിയായ നിങ്ങളുടെ ഭാഷ പ്രകാരം ശരിയാക്കേണ്ടതും നിങ്ങളാണല്ലോ. പടച്ച തമ്പുരാൻ എന്താ പറയുന്നതെന്നറിയോ? പകലിന്റെ രണ്ടറ്റങ്ങളിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ. ഇനി ഇത് ഇവർക്ക് എന്തെങ്കിലും ഒരു മറിമായം ഒരു പരിഭാഷകൾ നടത്താൻ പറ്റുമോ? ഇവരും അർത്ഥം വെച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെയല്ലേ. വഅഖിമിസ്സലാത്ത, നമസ്കാരത്തെ നീ നിലനിർത്തുക. തറഫയിന്നഹാരി, പകലിന്റെ രണ്ടറ്റങ്ങളിൽ. പകലായാലും ശരി, രാത്രിയായാലും ശരി, ഒരു പേനയായാലും ശരി, ഒരു ബിൽഡിംഗ് ആയാലും ശരി, ലോകത്ത് എല്ലാ സാധനത്തിനും രണ്ടേ രണ്ട് അറ്റമേയുള്ളൂ. ഈ ഇങ്ങനെ ഒരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാധനം, ഒരു വളഞ്ഞിട്ടുള്ള വളരെ കോണായിട്ടുള്ള സാധനം എടുത്താലേ, ഈ നടുക്ക് വരുന്ന ആ കോണിന്റെ പേര് അറ്റെന്ന് പറയില്ല, അതിന് വളവ് എന്നൊക്കെ പറയാം. അറ്റം രണ്ടേ രണ്ടേ ഉണ്ടാകൂ ഏതൊരു സാധനത്തിനും. അതുകൊണ്ട് തന്നെ പടച്ചവൻ പറഞ്ഞു, വഅഖിമിസ്സലാത്ത, നീ നമസ്കാരത്തെ നിലനിർത്തുക. തറഫയിൽ നഹാരി, പകലിന്റെ രണ്ടറ്റങ്ങളിൽ. പകലിന്റെ ആദ്യത്തെ അറ്റത്തിന് നിലനിർത്തേണ്ടെന്ന നമസ്കാരം സ്വലാത്തുൽ ഫജ്ർ. സ്വലാത്തുൽ ഫജ്ർ എന്ന് ഖുർആൻ ഉപയോഗിച്ച നാമം അതാണ്. സ്വലാത്തു സുബ്ഹ്, സുബ്ഹ് നമസ്കാരം എന്നത് അള്ളാഹുവിന് പരിചയമുള്ള പേരല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പരിചയമില്ല പേരല്ല, സുന്നത്ത് ജമാഅത്തുകാർക്ക് മാത്രം പരിചയമുള്ള പേരാണ്. അതുകൊണ്ട് സ്വലാത്തുൽ ഫജ്ർ അത് പകലിന്റെ ആദ്യത്തെ അറ്റത്ത് നിർവഹിക്കണം. അതേപോലെ തന്നെ അസീലി അഷയി എന്ന നിലക്ക് പഠിച്ചവന് പരിചയപ്പെടുത്തിയ സ്വലാത്തുൽ അസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പകലിന്റെ അവസാനത്തെ അറ്റത്ത് നീ നിലനിർത്തണം. പിന്നെയോ വിശുദ്ധ ഖുർആൻ ഇതേപോലെ പേരെടുത്ത് പറഞ്ഞൊരു നമസ്കാരമാണ് സ്വലാത്തുൽ ഇഷാഇ. സ്വലാത്തുൽ ഇഷാഇ, ഈ സ്വലാത്തുൽ ഇഷാഇ എന്നതിന്റെ പേരും അബൂഹുറൈറ പോലെയുള്ള ആളുകൾ മാറ്റിയിട്ട് സ്വലാത്തുൽ അതമത്ത് എന്നാക്കിയത് ബുഖാരി മുസ്ലിമും പരിശോധിച്ചു നോക്കൂ, കാണാം. സ്വലാത്തുൽ ഇഷാഇ, ആ സ്വലാത്തുൽ ഇഷാഇ എപ്പോ നിർവഹിക്കണം? വസുലഫൻ മിനൽ ലൈലി, രാത്രിയുടെ ആദ്യയാമങ്ങളിലാ നിർവഹിക്കേണ്ടത്. നിർവഹിക്കേണ്ട നമസ്കാരത്രേ അഖിം അസ്സ്വലാത്ത, ഒരേ ഒരു നമസ്കാരം. ഈ ഏതാണ് ഈ സുലഫ്? പരിഭാഷക്കാരായ പരിഭാഷക്കാര് മുഴുവനും അതാ അർത്ഥം കൊടുത്തിരിക്കുന്നു. എന്ത്? സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് മണിക്കൂർ ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഒന്നുകൂടി പടച്ച തമ്പുരാൻ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു, അഖിമിസ്സലാത്ത ലിദുലൂഖിശംസി ഇലാ ഗസഖിൽ ലൈൽ, നിങ്ങൾ ഈ നമസ്കരിക്കേണ്ടുന്ന മൂന്നേ മൂന്ന് നമസ്കാരം, അതിന് വിശാലമായ സമയമാണുള്ളത്. അത് നിങ്ങൾക്ക് സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും തെറ്റിയത് മുതൽ അർദ്ധരാത്രിയോളം വരെ ആകാം വിശാലമായ സമയം. പക്ഷേ നമസ്കാരം മൂന്നേ മൂന്ന് മാത്രം. കൊണ്ടുവരൂ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അഞ്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ. ഇവിടുത്തെ മാന്യദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ധൈര്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇനി പറയാലോ? കാരണം പേടിച്ചിരുന്ന സിംഹത്തെ പേടിക്കുന്നതിനേക്കാൾ നിങ്ങൾ പേടിച്ചിരുന്ന ആ മഹാനായ പരിക്കർത്താവിനെ ഇവിടുത്തെ ചില ദുഷ്ടന്മാരും നീചന്മാരും കൊണ്ടുപോയി കൊന്നപ്പോ നിങ്ങൾക്ക് ധൈര്യമായി പറയാ. എന്ത്? ഞങ്ങൾ അവിടെ വെച്ച് വെല്ലു വിളിച്ചു, ഇവിടെ വെച്ച് വെല്ലു വിളിച്ചു. നോക്കൂ സഹോദര, താങ്കളുടെ ഉപ്പയെപ്പോലും ഇവിടെ പ്രസംഗിച്ച സുല്ലമി, താങ്കളുടെ ഉപ്പയ അടക്കമുള്ള പണ്ഡിതന്മാരെ എത്ര സ്ഥലത്ത് വെച്ച് അദ്ദേഹം വെല്ലു വിളിച്ചു. ആ വിഷയം എത്ര കാലം മുൻപ് ഇവിടെ അദ്ദേഹം പുസ്തകം എഴുതിയും നോട്ടീസ് അടിച്ചും ഇവിടെ വിതരണം ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് അദ്ദേഹം ഒഴിഞ്ഞുമാറി. ഞാൻ ചോദിക്കട്ടെ, ഇത് പ്രത്യേകിച്ച് ഈ തിരൂരിന്റെ പരിസര പ്രദേശത്തുള്ള ആളുകളോട് പറഞ്ഞാൽ, ചേകനൂർ മൗലവിയുടെ ആശയത്തിനോട് എത്ര എതിർപ്പുണ്ടായിക്കോട്ടെ, ഇവിടുത്തെ ജനങ്ങൾ അത് സമ്മതിക്കൂല. കാരണം എന്താണെന്നറിയോ, മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകിച്ച് അതേപോലെ തിരൂര് പരവണ്ണ ഭാഗങ്ങളിൽ വിശേഷിച്ചും മൗലവിയെയും മൗലവിയുടെ വാദത്തെയും ആ വാദത്തിന്റെ മുന്നിൽ മുട്ടുകുത്തിയ പുരോഹിതന്മാരെയും നന്നായി അറിയാം. ആ കാലമൊന്നും അസ്തമിച്ചിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഇനി നിങ്ങൾക്ക് മാളത്തിൽ നിന്ന് ധൈര്യമായി പുറത്തു വരാം എന്ന് വല്ല സമാധാനവും ഉണ്ടെങ്കിലേ അള്ളാഹുവിന്റെ അളവത്ത അനുഗ്രഹം കൊണ്ട് ആ മഹാനായ മനുഷ്യന്റെ ഷഹാദത്തിൽ നിന്നും ഊറ്റം കൊണ്ടുകൊണ്ട് ഉസിരി കൊണ്ടുകൊണ്ട് ഇതാ ആയിരങ്ങളും പതിനായിരങ്ങളും ലോകത്തിന്റെ മുക്കുകളിൽ മൂലകളിൽ ഇതാ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. എന്തിന്റെ പേരിലെന്നോ നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് അന്യായമായും തട്ടിപ്പുന്നതിനുപോലും നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പണം കണ്ടുകൊണ്ടല്ല സഹോദരന്മാരെ, ഈമാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനോടുള്ള പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രം. ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ചേകനൂർ മൗലവിയുടെ പ്രസ്ഥാനത്തിൽ 5 പൈസക്ക് ഗതിയില്ലാത്തവരാണ് അധികം ആളുകളും. മാത്രമല്ല പൈസ സംബന്ധമായി പണസംബന്ധമായി യാതൊരു പുരോഗതിയും ഇല്ലാത്ത സംഘടനയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കാട്ടിയാൽ എന്തിന്? ഒരു പ്രസംഗ സ്റ്റേജിലേക്ക് കല്ലെടുത്തെറിഞ്ഞിട്ട് അവിടെ കാര്യമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഈ സംഘടനയിലെ ആളുകൾ ഇവിടെ അസുഖം ചികിത്സിക്കാറുണ്ട് എന്ന ധൈര്യം കണ്ടുകൊണ്ടൊന്നുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥം മറിച്ചു വെച്ചുകൊണ്ട് അതിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് തമ്മേടിത്തരം പറയുമ്പോൾ തോന്നിയാർക്കും പറയുമ്പോൾ ഖുർആനിനെ പച്ച മലർത്തി പച്ചയിൽ അതിനെ ആക്ഷേപിക്കുമ്പോൾ കാണാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ പിന്നിൽ ഈ ഇരിക്കുന്ന ആളുകൾ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, ഈ സത്യനിഷേധികളോട് എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിന്റെ എതിർകക്ഷികളോട് നീ ഖുർആൻ കൊണ്ട് ഘോര സമരം നടത്തണം എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നു, അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നതിൽ ആശ്വാസം കൊണ്ടുകൊണ്ട് മാളത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 1000 പ്രാവശ്യം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ ആശ അദ്ദേഹമേ പോയിട്ടുള്ളൂ. അദ്ദേഹം ഇവിടെ പ്രചരിപ്പിച്ച ഖുർആനുണ്ടല്ലോ, അതിവിടെ കയ്യിലുണ്ട്, അത് മനസ്സിലാക്കിയ ആളുകളും ഇവിടെയുണ്ട്. കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ചേകനൂർ മൗലവിയുടെ ആശയമാണ് തകർക്കേണ്ടതെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് അദ്ദേഹത്തെ കൊല്ലലല്ല, മറിച്ച് മഷിരക്ക് മുതൽ മഗ്രിബ് വരെ നിങ്ങൾ നടക്കുക, എന്നിട്ട് ഭൂലോകത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ മുഴുവനും എടുത്ത് നിങ്ങൾ കരിച്ചു തകർക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇവിടെ ഉള്ളിടത്തോളം കാലം ഖുർആനിന്റെ പേരിൽ നിങ്ങൾക്ക് കളവ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ, ആ മഹാനായ പ്രവാചകന്റെ സുന്നത്തെന്ന പേരിൽ, മില്ലത്തെന്ന പേരിൽ, ഹിക്മത്തെന്ന പേരിൽ, ദിനചര്യ എന്ന പേരിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതിൽ എന്തൊക്കെയുണ്ടെന്നോ ഞാൻ ഇൻഷാല്ലാ പറയുന്നുണ്ട്. ആ ഹദീസുകൾ നിങ്ങൾ ഇവിടെ 2 പ്രമാണമാക്കിയത് കൊണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്നോ വിശുദ്ധ ഖുർആനിന്റെ സമ്പൂർണതയെ, സത്യസമ്പൂർണതയെ ചോദ്യം ചെയ്തു. മാതൃകാ പുരുഷനായി ജീവിച്ച മുഹമ്മദ് നബിയെ നിങ്ങൾ എന്താക്കി? കാമഭ്രാന്തനാക്കി. ഏതോ പെണ്ണിന്റെ വീട്ടിൽ പോയി പേനോക്കിക്കാരുണ്ടായിരുന്നു, തരനോക്കിക്കാരുണ്ടായിരുന്നു, എഴുതി വെച്ചു 11 ഭാര്യമാരുണ്ടായിരുന്നെന്നും ഈ 11 പേരെയും എന്തേ മറുപടി പറയാഞ്ഞത്? ഇവിടെ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണത്, എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞൊരു ഭാഗമാണത്, മറുപടി ഉണ്ടായോ? ഇതാ ഞാൻ ചോദിച്ചത്, ഞാൻ അന്ന് പ്രസംഗിച്ചതിനൊന്നിന് മറുപടിയില്ല. മുഹമ്മദ് നബിക്ക് 11 ഭാര്യമാർ, എന്നിട്ടോ ഈ 11 ഭാര്യമാരെയും രാത്രിയിലെയും പകലിലെയും ഓരോ മണിക്കൂറിലും യുദ്ധത്തിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു, പച്ച അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നു ഷാച്ചാൽ മുസ്ലിമില്. അപ്പോൾ ഒരാൾ സംശയം ചോദിച്ചു അവിടെ, മുഹമ്മദ് നബിക്ക് ഇത്രത്തോളൊക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു എന്ന്. അപ്പോ മറുപടി, മുഹമ്മദ് നബിക്ക് 30 പുരുഷന്മാരുടെ ആരോഗ്യമുണ്ടായിരുന്നു. ഇത് അറബിയിൽ എഴുതി വെച്ചിരിക്ക. അതേപോലെ തന്നെ എന്തെല്ലാം അസംബന്ധങ്ങൾ, മുഹമ്മദ് നബിയുടെ അരികിൽ ഒരു പെണ്ണ് വന്നു, ഒരു സ്ത്രീ. ഏതാണ് സ്ത്രീ? നേരത്തെ പറഞ്ഞ ഹദീസ് മുസ്ലിമല്ല, സാക്ഷാൽ ബുഖാരി തന്നെയാണ് കേട്ടോ, സാക്ഷാൽ ബുഖാരി. ഇനി മുസ്ലിമിൽ മുഹമ്മദ് നബിയുടെ അരികിൽ ഒരു പെണ്ണ് വന്നു. എന്താ പെണ്ണിന്റെ പേര്? സഹില ബിന്ദു സുഹൈൽ, സുഹൈലിന്റെ പുത്രി സഹില. എന്നിട്ട് ചോദിച്ചു നബിയെ, ഇന്നി അറാഫി വജ്ഹി അബി ഹുദൈഫത്ത ഫീ ദുഖൂലി സാലിമൻ വഹുവ ഖലീഫുഹു. എന്റെ ഭർത്താവ് അബു ഹുദൈഫ, അദ്ദേഹത്തിന് സാലിം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്.
ഈ കൂട്ടുകാരൻ എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനായ ഈ സാലിമ് എന്റെ വീട്ടിൽ എപ്പോഴും വരാറുണ്ട്. ഇങ്ങനെ വരുന്നതിൽ എന്റെ ഭർത്താവിനൊരു പ്രയാസം ഞാൻ കാണുന്നു. എന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടത്? ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങളോടോ എന്നോടോ അങ്ങനെ ചോദിച്ചാൽ നമ്മളെന്താ പറയാ? അല്ല പോക്രിക്ക, അതല്ല അഹമ്മദ് സാഹിബ്, എന്റെ അടുത്ത് എന്റെ വീട്ടിൽ എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരെ എപ്പോഴും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നതിൽ എന്റെ ഭർത്താവിന് പ്രയാസമുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളോടോ എന്നോടോ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇനി അയാൾ വരുമ്പോ പറഞ്ഞേക്കണം എന്തെന്ന്, നിങ്ങൾ ഇങ്ങനെ വരാൻ പാടില്ല, ഇത് ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ പോലും കാര്യം മോശമായി ബാധിക്കും, അതുകൊണ്ട് ഭർത്താവ് ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ വരരുത് എന്ന് പെണ്ണെ നീ പറഞ്ഞോളൂ എന്നല്ലേ നമ്മളൊക്കെ പറയാ. പക്ഷെ മുഹമ്മദ് നബി എന്താ പറഞ്ഞതെന്നറിയോ? സാക്ഷാൽ മുസ്ലിമിൽ എഴുതി വച്ചിരിക്കുന്നു, ഇതാണത്രേ ഹിക്മത്ത്, ഇതാണത്രേ സുന്നത്ത്, ഇതാണത്രേ മില്ലത്ത്, ഇതാണത്രേ ദിനചര്യ. എന്താ എഴുതിച്ചത്? നബിയെ ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാന്റെ മറുപടി, അർദിഹി, ആ വരുന്ന ചങ്ങാതിക്ക് നീ മുലങ്ങ് കൊടുത്തേക്ക്. അപ്പൊ പെണ്ണ് പറയുമ്പോ വില വിഷമുണ്ട് സഹോദരന്മാരെ, പറയാതിരിക്കാൻ പറ്റുമോ? ആരെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ പെണ്ണ് തിരിച്ചു ചോദിച്ചു, നബിയെ അയാള് വലിയ ഒരു മനുഷ്യനല്ലേ, എങ്ങനെയാണ് ഞാൻ അയാൾക്ക് മുല കൊടുക്കുക? അപ്പൊ റസൂലുള്ള പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അത് അലിൻതു അന്നഹു റജുലുൻ കബീറുൻ, അയാള് ആള് വലിയ ആളാന്നൊക്കെ എനിക്കറിയാം, എങ്കിലും കൊടുത്തേക്കെന്ന് റസൂല് പറഞ്ഞു എന്ന് സാക്ഷാൽ മുസ്ലിമിൽ എഴുതി വച്ചിരിക്കുന്നു. എന്നിട്ടേ ഇതൊക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ എന്നിട്ട് ഇനി ഇവരൊക്കെ ഇപ്പൊ മറുപടി എന്താ പറയുന്നൊരു ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ മുസ്ലിമും ബുഖാരിയൊക്കെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയത് കാലം എത്രയെന്നറിയോ? നോക്കൂ നിങ്ങൾ, ഇവിടെ പ്രസംഗിച്ച ബാന്യനോട് ഞാൻ പറയുന്നു, സഹോദര താങ്കൾക്ക് അല്പമെങ്കിലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ, ഇസ്ലാമിനോടോ പ്രവാചകനോടോ ഖുർആനിനോടോ അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, 1300 വർഷമായി ഈ പറഞ്ഞ മുസ്ലിമും ഈ പറഞ്ഞ ബുഖാരിയുമൊക്കെ ലോകം കാണാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും അറബി പണ്ഡിതനാകട്ടെ അതല്ലെങ്കിൽ അറബി അല്ലാത്ത പണ്ഡിതനാകട്ടെ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ റസൂലുള്ളാനെ പറ്റി ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ നോക്കുന്നവർ ഇതൊക്കെ വ്യാജമാണെന്ന് മനസ്സിലാക്കി അതിനെ തള്ളണമെന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതെല്ലാം ഈ ലോകത്തിന്റെ മുന്നിൽ, ഈ ലോകത്തിന്റെ മുന്നിൽ ആദ്യമായി കൊണ്ടുവന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ കാരണം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇഖ്ലാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ സാധ്യമല്ല. ആ മനുഷ്യനോടുള്ള എന്ത് എതിർപ്പ് നിങ്ങൾക്കുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നതിന് നിങ്ങൾ അല്ലാഹുവിനെ ആദ്യം തുതിക്കുകയും ആ മനുഷ്യന് നന്ദി പറയുകയും ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ നിങ്ങൾ നന്ദി പറയണ്ട, നിങ്ങൾ നന്ദി പറയണ്ട, പക്ഷേ നന്ദി കേട് പറയാതിരിക്കാമായിരുന്നു, അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഞങ്ങൾ പറയുന്നു, അതും നിങ്ങൾ ചെയ്തോളൂ, നമുക്ക് സന്ദേശമേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നമുക്കില്ല. അപ്പൊ ഇത്തരം ജഹാലത്തുകൾ അള്ളാഹുവിന്റെ റസൂലിനെ പിന്നെഴുതി വെക്കും കഴിഞ്ഞില്ല. ഇനിയും ഒരുപാട് സംഭവങ്ങൾ, ഇനി അദ്ദേഹം ചോദിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ പൊതുവൊരു ശൈലിയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, നമസ്കാരത്തെ കൊച്ചാക്കാൻ പറ്റുമോ? നമസ്കാരത്തെ കൊച്ചാക്കി കാണാൻ പറ്റുമോ? നമസ്കാരത്തെ ചെറുതാക്കി കാണാൻ പറ്റുമോ? എന്നിട്ട് പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ച മൂപ്പർ പറയുന്നുണ്ട്, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർബിയത്തി ബിവാദിൻ ഗൈരി ദീ സറിഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയഖീമസ്സലാ. ഇബ്രാഹിം നബി പറഞ്ഞില്ലേ എന്തെന്ന്? റബ്ബി നാഥാ ഇന്നി അസ്കൻതു മിൻ ദുർബിയത്തി ബിവാദിൻ ഗൈരി ദീ സറിഇൻ, കൃഷിയില്ലാത്ത ഒരു സ്ഥലത്ത് എന്റെ കുടുംബത്തെ ഞാനിതാ പാർപ്പിച്ചിരിക്കുന്നു തമ്പുരാനെ. ഇന്ദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധ ഭവനത്തിന്റെ അടുത്ത്, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി എന്ന് ഇബ്രാഹിം നബി പറഞ്ഞില്ലേ? പ്രവാചകന്മാരുടെ മൊത്തത്തിൽ ജക്കാത്ത് കൊടുക്കണമെന്നും നമസ്കാരം നിർവഹിക്കണമെന്നും മറ്റ് ഹൈറായ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും പ്രവാചകന്മാർക്ക് നാം സന്ദേശം നൽകി എന്ന് ഖുർആനിലില്ലേ? ഇസ്മായിൽ നബിയെ കുറിച്ച് ഇസ്മായിൽ നബി തന്റെ കുടുംബക്കാരോട് നമസ്കരിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഖുർആനിലുള്ളപ്പോൾ പിന്നെ നമസ്കാരത്തെ കൊച്ചാക്കാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ എന്തായി, ഇവിടുത്തെ ആളുകൾക്ക് ഒരു ധാരണ കിട്ടി, നമസ്കാരം കൊച്ചാക്കുന്ന ഒരു പരിപാടി ആർക്കുണ്ട്? ഖുർആൻ സുന്നത്തുകാർക്കുണ്ട്. എന്താ ഈ കൊച്ചാക്ക എന്ന് പറഞ്ഞാല്? ഇവരുടെ ഭാഷയിൽ കൊച്ചാക്ക എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? ഇവര് പറയുന്നത് പോലുള്ള നമസ്കാരത്തിന് സ്ഥാനം കിട്ടണം, അത് നടക്കൂല. എന്തേ കാരണം വരോ? നമസ്കാരത്തിന് പടച്ചോൻ കൽപ്പിച്ച സ്ഥാനത്തിൽ നിന്ന് ഒരു അടി അങ്ങോട്ടും നടക്കാനും വയ്യ, ഒരടി ഇങ്ങോട്ട് പുറകോട്ടും പോണ്ട. പടച്ചോൻ കൽപ്പിച്ച സ്ഥാനം കൊടുക്കുക, കൽപ്പിച്ച സ്ഥാനം, അത് മാത്രമേ കൊടുക്കാവൂ, അത് മാത്രമേ കൊടുക്കാവൂ. പിന്നെ അതല്ലാത്ത എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മഹാവംഗത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അത് പറയുന്നുണ്ട്. അതായത് നമസ്കാരത്തിന് പടച്ചോൻ എന്താ പറഞ്ഞതെന്നറിയോ? നല്ല വണ്ണം ശ്രദ്ധിക്ക, പടച്ചോൻ മൂപ്പരനെ ഇവിടെ പറയുന്നുണ്ട്. അത് മൂപ്പർക്കും അറിയാം, നമ്മളത് പറയുന്നു, നമ്മളത് പറഞ്ഞാൽ ശരിയില്ലെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. പടച്ചോൻ നമസ്കാരത്തെ എങ്ങനെ പരിചയപ്പെടുത്തിയത് എന്നറിയോ? നമസ്കാരം എന്നത് ഇന്നസ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നമസ്കാരം നിശ്ചയം മനുഷ്യനെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും നീചമായ പ്രവർത്തനങ്ങളിൽ നിന്നും തടയുന്നു. ഇങ്ങനെ തടയുന്നില്ലെങ്കിലോ, ഇങ്ങനെ ഒരുത്തന്റെ നമസ്കാരം അവനെ തടയുന്നില്ലെങ്കിലോ, ഖുർആനിന്റെ ഭാഷയിൽ അവന്റെ നമസ്കാരം നമസ്കാരമല്ല, പിന്നെ അവന്റെ നമസ്കാരം വെറും നിൽക്കലും ഇരിക്കലും എന്ന നിക്കരിക്കലേ ആവുള്ളൂ. എന്തേ കാരണം? ഫവൈലുൻ ലിൽ മുസല്ലീം അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എങ്ങനത്തെ നമസ്കാരക്കാർ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരം എന്തിനാണെന്നോ നമസ്കാരത്തിന്റെ ലക്ഷ്യമെന്താണെന്നോ അറിയാത്ത, ചിന്തിക്കാത്ത, നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത ആളുകൾ, അങ്ങനത്തെ നമസ്കാരക്കാർക്ക് നാശം. പിന്നെയോ അവരുടെ നമസ്കാരം കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തിയോ അതല്ലെങ്കിൽ തന്റെ നേരത്തെ പറഞ്ഞ ലക്ഷ്യമോ അല്ല. യുറാഊൻ, വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്നവരാണെന്ന്. അപ്പൊ പടച്ച തമ്പുരാൻ എന്താ പറഞ്ഞെന്നറിയോ? നമസ്കാരത്തിന് പടച്ചോൻ കൂലി നിശ്ചയിച്ചു എത്രയെ? ഇതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ആ വിഷയത്തിൽ പടച്ചോൻ പറയുന്നത് നമസ്കാരം പറഞ്ഞ ഉടനെ തന്നെ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്തി, ഇങ്ങനെയുള്ള ഹസനാത്തുകൾ നല്ല പ്രവർത്തനങ്ങൾ തിന്മയിൽ നിന്ന് മനുഷ്യനെ തടയും. ഹസനാത്തിന് എത്ര കൂലി? ഫലഹു അശ്റു അംസാലിഹ, ഒരു ഹസനത്തിന് 10 ഹസനത്തിന്റെ കൂലി എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരത്തിന് 10 കൂലി. ഇതാര് അളന്നതാ? പടച്ച തമ്പുരാൻ അളന്നത്. അതേസമയത്ത് സക്കാത്തിനോ, സക്കാത്ത് പോലെയുള്ള പരോപകാരപരമായ പ്രവർത്തനങ്ങൾക്ക് എത്ര കൂലി എന്നറിയോ? അതിന്റെ തുടക്കം തന്നെ 700, തുടക്കം 700. അങ്ങനെ ചില ആളുകൾ സാമ്പത്തികമായി വളരെ പരിതാപകരമായ അവസ്ഥയിലായി കൊടുത്തിരിക്കുന്നത്, അതേപോലെ 10 ചെലവാക്കാൻ മാത്രം സാധിക്കുന്നവൻ ഒരു പക്ഷേ 11 കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ അവസ്ഥ പരിഗണിച്ചിട്ടാണ്. അങ്ങനെ ഓരോ ആളുകളെയും മാനസികവും സാന്ദർഭികമായ അവസ്ഥ മനസ്സിലാക്കിയിട്ട് 700 തന്നെ ആദ്യം കൊടുക്കാൻ തയ്യാറായ പടച്ചവൻ ഇവർക്ക് എത്ര കൊടുക്കാം? 7000 700000 70000 ഒക്കെ കൊടുക്കാൻ തയ്യാറാണെന്ന് പടച്ചോൻ വീണ്ടും പറയുന്നു. അപ്പോൾ സക്കാത്ത് അടക്കമുള്ള പരോപകാരപ്രദമായ പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂലി തുടങ്ങുന്നത് 700 മുതൽ. പക്ഷെ നമസ്കാരത്തിന്റെ കൂലി തുടക്കവും ഒടുക്കവും 10.